പ്രൈസ് ദി ലോർഡ്. താഴ്മയുള്ളവരെ കടാക്ഷിക്കുകയും അവരോട് കൃപ തോന്നുകയും ചെയ്യുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. സദൃശവാക്യം 18:12. നാശത്തിനു മുമ്പേ മനുഷ്യൻ്റെ ഹൃദയം നിഗളിക്കുന്നു, മാനത്തിനു മുമ്പേ താഴ്മ. ഹ്യൂമിലിറ്റി അഥവാ താഴ്മ. താഴ്മയുള്ളവർ ദൈവിക ചിന്തയുള്ളവരും നിഗളികൾ സ്വാർത്ഥ ചിന്തയുള്ളവരുമാണ്. ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന ഒരു സ്ത്രീയെപ്പറ്റി ഒരു കഥ കേട്ടിട്ടുണ്ട്. കൃഷി ചെയ്ത് വിളവ് മോശമായാൽ കാണുന്നവരോടെല്ലാം അവൾ പരാതിയും പരിഭവവും പറയും. എന്നാൽ വിളവ് നന്നായി ലഭിച്ചാലും പരിഭവം മാത്രമാണ് അവളുടെ വായിൽ നിന്ന് പുറപ്പെടുന്നത്. ഒരിക്കൽ പോലും നല്ലത് ലഭിച്ചു എന്ന് പറയാറില്ല. വിളവ് നല്ലതാകുമ്പോൾ അവൾ പറയുന്ന വാക്കുകൾ ഇനി പന്നിക്ക് എന്തു കൊടുക്കും എന്നാണ്. താഴ്മയും ദൈവഭക്തിയും ഉള്ളവർക്ക് മാത്രമേ ഏതിലും നന്മ കാണുവാനും ഏത് സാഹചര്യത്തിലും ദൈവത്തിന് നന്ദി പറയുവാനും കഴിയുകയുള്ളൂ. താഴ്മയുള്ളവർക്ക് നിഗള മനോഭാവം ഉണ്ടാകുകയില്ല. കിരീടാവകാശിയായ സമയത്ത് എലിസബത്ത് രാജ്ഞി വല്യമ്മച്ചിയായ മേരി രാജ്ഞിയോടൊപ്പം ഷോപ്പിങ്ങിന് പോയി. അപ്പോഴേക്കും കടയുടെ മുൻപിൽ കിരീടാവകാശിയെ കാണുവാൻ ആളുകൾ തടിച്ചുകൂടി. എലിസബത്ത് രാജ്ഞി കടക്കാരോട് വേഗമാകട്ടെ, ആളുകൾ എന്നെ കാണാൻ കൂടുന്നു എന്ന് സന്തോഷത്തോടെ പറഞ്ഞു. എലിസബത്ത് രാജ്ഞിയുടെ അഹങ്കാരത്തോടു കൂടിയ ഈ വാക്കുകൾ മേരി രാജ്ഞിക്ക് ഇഷ്ടപ്പെട്ടില്ല. മകളുടെ തെറ്റ് അമ്മ തിരുത്തി കൊടുത്തു. അഹങ്കാരം ഉള്ളിലുള്ളവളെ ഇപ്പോൾ ജനം കാണേണ്ട എന്ന് പറഞ്ഞ് വിലക്കി വേഗം അവളെ കൊട്ടാരത്തിലെത്തിച്ചു. അതിനുശേഷം അവളെ ഉപദേശിച്ചു, നമ്മെ ജനം സ്നേഹിക്കുന്നത് നിഗളികളായ ഭരണാധികാരികളായിട്ടല്ല, പിന്നെയോ താഴ്മയുള്ള സ്നേഹമുള്ള സേവകരായിട്ടായിരിക്കണം എന്ന തത്വം അമ്മ മകൾക്ക് മനസ്സിലാക്കി കൊടുത്തു. ദാനിയൽ പ്രവചനം 5:5, ബെൽശസർ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം അറിയുവാൻ ദൈവദാസനായ ദാനിയലിനെ വരുത്തി. ദൈവമക്കൾ താഴ്മയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നവരാകയാൽ അനീതിക്കെതിരെ നിഗളികൾക്കെതിരെ ശബ്ദമുയർത്തുവാനും ദൈവം ഇവരെ ഉപയോഗിക്കുന്നു. താഴ്മയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നവരെ ദൈവം അതിനായി ഉപയോഗിക്കുന്നു. ഇവിടെ ദാനിയൽ ഇപ്പോഴത്തെ രാജാവിൻ്റെ പിതാവായ നെബുക്കദ്നേസറിൻ്റെ നിഗളം മൂലം ഉണ്ടായ ശിക്ഷയെ കണ്ടിട്ടും വീണ്ടും നിഗളിയായി തെറ്റുതിരുത്താതെ ജീവിച്ചതിന് ലഭിച്ച ശിക്ഷ വ്യക്തമായി മകന് പറഞ്ഞു കൊടുക്കുന്നു. അതായത് ബെൽശസറിൻ്റെ പിതാവായ നെബുക്കദ്നേസറിൻ്റെ നിഗളം മൂലം രാജാവിനുണ്ടായ ശിക്ഷ തൻ്റെ മകന് ദാനിയൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഈ ലഭിച്ച ശിക്ഷയെ വ്യക്തമായി കണ്ടിട്ടും അറിഞ്ഞിട്ടും ദൈവമുമ്പാകെ ഹൃദയത്തെ താഴ്ത്താതെ ഉയർത്തി ദൈവസന്നിധിയിൽ തെറ്റ് ചെയ്തവന് തുലാസിൽ തൂക്കി നോക്കിയപ്പോൾ കുറവുള്ളവനായി കണ്ടവന് ദൈവം ശിക്ഷ നൽകുകയും ചെയ്തു. ശിക്ഷ നിശ്ചയമാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. പൊരുള് തിരിച്ച ആ രാത്രിയിൽ തന്നെ ബെൽശസർ കൊല്ലപ്പെട്ടു. ദാനിയൽ പ്രവചനം 5 വായിച്ച് ആ സംഭവത്തെ വ്യക്തമായി പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിഗളത്തിൽ നിന്നും വിട്ടു നിൽക്കുവാൻ സഹായിക്കും. മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, താണു നിലത്തെ നീരോടൂ അവിടെ ദൈവം തുണ ചെയ്യും. ഈ പഴഞ്ചൊല്ല് വചനപ്രകാരവും സത്യം തന്നെയാണ്. ദൈവപുത്രൻ ശാന്തതയുള്ള സ്വഭാവത്തിൻ്റെ ഉടമയായി അഥവാ മനുഷ്യപുത്രനായി ഭൂമിയിൽ വന്നത് തന്നെ താഴ്മയുടെ വലിയ അടയാളമാണ്. ദൈവപുത്രൻ്റെ താഴ്മ മൂലം ഭൂമിയിൽ വന്നതിനാൽ അവൻ്റെ സ്വഭാവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അവൻ ആരെയും ശ്രദ്ധയോടെ കേട്ടിരുന്നു, കൂടാതെ ശാന്തനായി കേൾക്കുകയും കേട്ട തെറ്റ് തിരുത്തി കൊടുക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ യേശുവിനെ വാക്കിൽ കൊടുക്കുവാനായി ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കലെത്തിച്ചു. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് വേണ്ടത്. ഈ വന്ന മഹാന്മാരുടെ എല്ലാം കയ്യിൽ അവളെ എറിയുവാൻ കല്ലുമുണ്ടായിരുന്നു. ശാന്തനായി എല്ലാവരുടെ ആരോപണം കേട്ട യേശു കുനിഞ്ഞ് നിലത്ത് വിരൽ കൊണ്ട് എഴുതിയിരുന്നു എന്ന് വചനം വ്യക്തമാക്കും. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ കല്ലെടുത്തവർ ഓരോരുത്തരായി മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി ആ സ്ഥലം വിട്ട് ഓടിപ്പോയി. മരണത്തെ മുഖാമുഖം നോക്കി ഭയത്തോടെ നിന്ന സ്ത്രീയോട് യേശു പറഞ്ഞു, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, ശിക്ഷ വിധിക്കാൻ വന്ന മറ്റുള്ളവരും പോയി, എന്നാൽ ഇനി പാപം ചെയ്യരുത്. ഈ ആശ്വാസ വാക്കുകൾ അവളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കുകയും അവൾ മാനസാന്തരപ്പെടുകയും ചെയ്തു. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ വാക്കുകൾ നാം ക്ഷമയോടെ കേൾക്കാറുണ്ടോ? അവരുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കുവാൻ, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ഒരു തത്വസംഹിതയ്ക്കും കഴിയുകയില്ല. സഹജീവികളെന്ന് അഭിമാനിക്കുന്ന മനുഷ്യരും ഇതിന് സമയം കണ്ടെത്തുന്നുമില്ല. ഇവരോട് യേശുവിനെ പറ്റി പറയുവാനും ഇവരുടെ പ്രശ്നം പരിഹരിപ്പാനും വചനത്തിൽ കൂടി സമാധാനം കാണിച്ചു കൊടുക്കുവാനും നാം തയ്യാറായാൽ സമാധാനദായകനായ യേശുവിൻ്റെ അടുക്കൽ അവരെ എത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു വലിയ വ്യത്യാസം സമൂഹത്തിലുണ്ടാകും. പലരെയും ജീവിതം അവസാനിപ്പിക്കുന്ന ഹീനകൃത്യത്തിൽ നിന്ന് രക്ഷിപ്പാൻ നമുക്ക് കഴിയും. അതിൽ അപര്യാപ്തത നേരിടുന്നു എന്നതല്ലേ ഇന്നത്തെ ആത്മഹത്യയുടെയും കലഹത്തിൻ്റെയും ഒക്കെ നിരക്ക് വർദ്ധിപ്പാൻ കാരണം? പരസ്പരം പകയും വിദ്വേഷവും വെച്ചുകൊണ്ട് അന്യോന്യം വെട്ടിക്കൊലപ്പെടുത്തുന്നതും നിഗളികളുടെ നിഗള സ്വഭാവത്തിൻ്റെ അടയാളമാണ്. ആത്മഹത്യയുടെയും കലഹത്തിൻ്റെയും ഒക്കെ നിരക്ക് വർദ്ധിപ്പാൻ കാരണം ഇതുതന്നെയല്ലേ? എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് കരുതുന്ന ചിലരുണ്ട്. അവർ താഴ്മ നഷ്ടപ്പെട്ട നിഗളികളാണ്. ഇവർ യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആരോടും ഒന്നും എനിക്ക് വേണ്ട, എൻ്റേത് മാത്രം എനിക്ക് മതി എന്നുള്ള ആ ഞാൻ എന്ന ഭാവം വിട്ടിട്ട് താഴ്മയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ശീലിക്കുക. അടയാളങ്ങളുടെ ആരംഭമായി കാനാവിൽ ഒരു സംഭവം നടന്നു. അവിടെ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാനും കോരിക്കൊടുക്കുവാനും ശുശ്രൂഷകന്മാരെ യേശുവിന് ആവശ്യമായി വന്നു. അവരുടെ സഹായം യേശു തേടി. അതുപോലെ തൻ്റെ വചനം കേട്ടിരുന്നവരുടെ ഭൗമിക വിശപ്പ് മാറ്റുവാൻ 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കയ്യിൽ എത്തിച്ചതും അത് വാഴ്ത്തിയപ്പോൾ വാഴ്ത്തി നുറുക്കിക്കൊടുത്തപ്പോൾ വിളമ്പിയതും ശേഷിച്ച അപ്പക്കഷ്ണങ്ങൾ കൊട്ടയിൽ ശേഖരിച്ചതും യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെയാണ്. അവിടെയും യേശു മറ്റുള്ളവരുടെ സഹായം ആവശ്യപ്പെട്ടു. സുവിശേഷം ലോകമെങ്ങും അറിയിപ്പാൻ ഭൂമിയുടെ അറ്റത്തോളം ചെല്ലേണ്ട ദൗത്യം യേശു നമ്മെയായി ഏൽപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ സഹായം ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് യേശു നമ്മളെ അതിനായി ഒരുക്കി. ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ പഠിക്കുക ആവശ്യമാണ്. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവർക്ക് അവരുടെ നന്മയ്ക്കായി നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലാണ് അനുഗ്രഹമുണ്ടാകുന്നത്. ഒരു ചെറിയ നന്മ ആർക്കെങ്കിലും ചെയ്താൽ പടസഹിതം ഫേസ്ബുക്കിൽ ഇടുന്നവരുടെ എണ്ണം ഇന്ന് കൂടുതലാണ്. ആർക്കെന്ത് ചെയ്താലും ആരോട് അടുക്കൽ പോയാലും ഉള്ളിൽ വിരോധമാണെങ്കിലും നിഗളികൾ താഴ്മയുടെ ഭാവം നടിച്ച് ഫേസ്ബുക്കിൽ ചിത്രങ്ങൾ ഇടുക എന്നുള്ളത് പതിവാണ്. ഇവർ യേശുവിനെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. തൻ്റെ പ്രവൃത്തികളെ പരസ്യപ്പെടുത്താൻ യേശു ആരെയും പ്രോത്സാഹിപ്പിച്ചില്ല. സ്ഥാനമാനമോ പ്രശസ്തിയോ യേശു ആഗ്രഹിച്ചില്ല. ഇന്ന് സ്ഥാനമാനം, പ്രശസ്തി, പണം ഇത് മാത്രം നോട്ടമുള്ള അനേകർ ഈ ലോകത്തിലുണ്ട്. പാപികളോടൊപ്പം ഇരിക്കുന്നവൻ വേശ്യകളുടെ സ്നേഹിതൻ എന്നൊക്കെ പരിഹസിച്ചപ്പോഴും താഴ്മയോടെ ശാന്തനായി യേശു അതിനെ അഭിമുഖീകരിച്ചു. കാരണം ഇന്ന് കണ്ട് നാളെ ഇല്ലാതാകുന്ന ഈ മനുഷ്യക്രിമികളുടെ പാഴ്വാക്ക് കേട്ട് തളരേണ്ടവനല്ല യേശു. ഓർക്കുക, ഇന്ന് കണ്ട് നാളെ ഇല്ലാതാകുന്ന ഈ മനുഷ്യക്രിമികളുടെ പാഴ്വാക്ക് കേട്ട് തളരേണ്ടവനല്ല എൻ്റെ കർത്താവ്. അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ ഏൽപ്പിച്ചതാണ്. ആ ദൗത്യത്തിനാണ് അദ്ദേഹം ഈ ലോകത്തിൽ വന്നത്. എൻ്റെയും നിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി. ഇതുപോലെ നാമും സ്വർഗീയ പിതാവിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരോ സഹപ്രവർത്തകരോ സഹോദരങ്ങളോ ആര് നിങ്ങളോട് മോശമായി സംസാരിച്ചാലും തളർന്നു പോകരുത്. ആത്മീയ ജീവിതത്തിലും ഈ ബാധയുള്ളവരനേകരുണ്ട്. പരിഹാസ വാക്കുകൾ ഉപയോഗിച്ച് നമ്മളെ വേദനിപ്പിക്കുന്നവർ അപ്പോഴും ആവർത്തിച്ച് നമുക്ക് പറഞ്ഞ് ധൈര്യപ്പെടാൻ ഒരു കാര്യമുണ്ട്. ഞാൻ യേശുവിൻ്റെ പൈതൽ. ലോകമനുഷ്യൻ്റെ വാക്ക് എന്നെ തളർത്തുകയില്ല. ഞാൻ യേശുവിൻ്റെ പൈതൽ. ലോകമനുഷ്യൻ്റെ വാക്കുകൾ എന്നെ തളർത്തുകയില്ല. ആവർത്തിച്ച് പറഞ്ഞ് ഞാൻ യേശുവിൻ്റെ പൈതൽ, ഞാൻ യേശുവിൻ്റെ പൈതൽ, അങ്ങനെ പറഞ്ഞ് ശക്തിപ്പെടുക. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? യെസ്, അത് വിശ്വസിക്കുക. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. മനുഷ്യർക്ക് എന്നോടൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് വിശ്വസിച്ച് താഴ്മയോടെ പ്രതികൂലങ്ങളെ നേരിടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രതികൂലത്തിലായവരെ ആശ്വസിപ്പിക്കുവാനും നാം പ്രതികൂലത്തെ ജയിച്ച വിധം അവരോടും പറഞ്ഞ് അവരെയും ധൈര്യപ്പെടുത്തുവാനും നല്ല ഉപദേശം കൊടുക്കാനും ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നാവിൻ്റെ ശാന്തത ജീവവൃക്ഷമെന്നും അതിൻ്റെ വക്രതയോ മനോവ്യസനമെന്നും ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, ഞങ്ങളുടെ നാവ് നിഗളികളുടേതാകാതിരിപ്പാൻ കൃപ ചൊരിയണമേ. താഴ്മയോടെ നിന്നോട് ചേർന്ന് ഈ ലോകത്തിൽ ജീവിപ്പാനും പ്രയാസവും ഭാരവും അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകരുവാൻ തക്കവണ്ണം ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരായി തീരുവാനും ദൈവമേ സഹായിക്കണമേ. അങ്ങയുടെ വാക്കുകൾ അനുസരിക്കുന്നവരായിരിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു ജീസസ്.